2020 ഒക്ടോബർ 24 ശനി. വാരാന്ത്യ കൗമുദി രണ്ടാം പേജിൽ നിന്ന്. ഇന്ത്യയുടെ നെറുകയിൽ ഒരു തടാകം. ബുദ്ധമത വിശ്വാസികളുടെ അതീവ പവിത്രമായ ഗുരുദ്വങ്മാറിലൂടെ പ്രകൃതിയെ തൊട്ടുകൊണ്ടുള്ള യാത്ര, യോഗാത്മകതയുടെ പ്രശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു അപൂർവ അനുഭവം. ഫീച്ചർ തയ്യാറാക്കിയത് ഡോക്ടർ ഷേർലി പി ആനന്ദ്. സമുദ്രനിരപ്പിൽ നിന്ന് 17,800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഈ തടാകം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകങ്ങളിൽ ഒന്നാണ്. 290 ഏക്കറാണ് വിസ്തീർണം. ബുദ്ധമത വിശ്വാസികളുടെ അതീവ പവിത്രമായ ഒരു സ്ഥാനമാണ് ഈ തടാകം. യോഗാത്മകതയുടെ പ്രശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു അപൂർവ അനുഭവം. പ്രകൃതിയുടെ വിശാലമായ ക്യാൻവാസിൽ ഒരു അനുഗ്രഹീത ചിത്രകാരൻ വരച്ച സമാനതകളില്ലാത്ത വർണ്ണ വിസ്മയം പോലെ മനോഹരം. തടാകവും അതിനു ചുറ്റുമുള്ള മഞ്ഞുമൂടിയ പർവ്വതമുടികളും അവിടുത്തെ ആകാശത്തിന് അത്യാകർഷകമായ ഒരു അപൂർവ നീലനിറമാണ്. തടാകത്തിലെ സ്ഫടിക ജലത്തിൽ ആ നിറത്തിന്റെ പ്രതിഫലനം പ്രകടം. ചുറ്റോടു ചുറ്റും അകലങ്ങളിലായി കാവൽ നിൽക്കുന്നത് ഗിരിശിഖരങ്ങളിൽ മഞ്ഞുപാളികൾ മകുടം ചാർത്തിയ ഹിമാലയം. സൂര്യപ്രകാശത്തിൽ മഞ്ഞുമലകൾ വെട്ടിത്തിളങ്ങുന്ന ഒക്ടോബറിലെ ഒരു തെളിഞ്ഞ പ്രഭാതമായിരുന്നു അത്. പർവ്വത സാനുവിലൂടെ അപകടഭീതിയോടെയുള്ള യാത്ര നൽകിയ ക്ഷീണം ഈ ദർശനത്തിൽ അലിഞ്ഞില്ലാതാകും. പ്രാർത്ഥനാപൂർണമായി നിൽക്കുന്ന പ്രകൃതി, സസ്യലതാദികൾ ഒരു ദിക്കിലും കാണാനില്ല. പക്ഷെ കാറിൽ നിന്നിറങ്ങിയപ്പോൾ ഞെട്ടിപ്പോയി. തണുപ്പിന് ഇത്രയും തണുപ്പോ? കൊടും തണുപ്പ്. -20 മുതൽ 10 ഡിഗ്രി വരെ സീസൺ അനുസരിച്ച് താപനിലയിൽ വ്യത്യാസം വരും. സിക്കിമിന്റെ തലസ്ഥാനമായ ഗ്യാങ്ടോങ്ങിൽ നിന്ന് 160 കിലോമീറ്റർ ദൂരമുണ്ട് ഗുരുദ്വങ്മാറിലേക്ക്. കിഴക്കൻ സിക്കിം ജില്ലയിലെ ഗ്യാങ്ടോങ് ആണ് സിക്കിമിലെ ഏറ്റവും വലിയ പട്ടണം. 7,096 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള സിക്കിമിന്റെ 4 ജില്ലകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിസ്തൃതി കൂടിയ വടക്കൻ സിക്കിമിലാണ് ഗുരുദ്വങ്മാർ. ചൈനയും നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വടക്കൻ സിക്കിം. ഇൻഡോ ടിബറ്റൻ അതിർത്തിയിലായതിനാൽ സദാ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. 4,226 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പ്രദേശത്തെ ആകെ ജനസംഖ്യ 43,709 മാത്രം. 2,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗൻ ആണ് ഈ ജില്ലയുടെ തലസ്ഥാനം. ഏലത്തിന്റെ ലോക തലസ്ഥാനം എന്ന കീർത്തിയും മംഗന് സ്വന്തം. ഇവിടെ നിന്ന് നോക്കിയാൽ ഉയരത്തിൽ ലോകത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന 28,169 അടി ഉയരമുള്ള കാഞ്ചൻജംഗയുടെ വിദൂര ദൃശ്യം കാണാം. മംഗന് ചുറ്റുപാടുമാണ് ജനങ്ങൾ അധികവും താമസിക്കുന്നത്. വടക്കൻ സിക്കിമിലെ ഒരു ചെറിയ പട്ടണമാണ് ലാച്ചൻ. 8,838 അടി ഉയരത്തിൽ ഗ്യാങ്ടോങ്ങിൽ നിന്ന് 129 കിലോമീറ്റർ യാത്ര ചെയ്ത് ലാച്ചനിൽ വന്ന് രാത്രി തങ്ങിയിട്ട് വെളുപ്പിനെയാണ് ഞങ്ങൾ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് ഗുരുദ്വങ്മാറിലേക്ക് പോയത്. മനം മയക്കുന്ന ഒരു സൗന്ദര്യഭൂമിയിലൂടെയാണ് യാത്ര. പർവ്വത പ്രദേശമായതിനാൽ ജനവാസം തീരെ കുറവ്, അധികമാരും കടന്നു ചെല്ലാത്ത പ്രദേശം. ഉയർന്ന പർവ്വതങ്ങളിൽ കാണുന്ന സവിശേഷമായ ആൽപൈൻ, സമ്പന്നമായ സസ്യജാല സമൃദ്ധിയുടെ വന്യ മനോഹാരിത വർണ്ണനാതീതമാണ്. 3,000 മുതൽ 5,000 അടി വരെയാണ് ആൽപൈൻ. അതിനു താഴെ സമശീതോഷ്ണ കാലാവസ്ഥയിൽ വളരുന്ന സസ്യങ്ങളാണ് കാണുന്നത്. ജൈവ വൈവിധ്യത്തിന്റെ ഒരു പറദീസയാണ് സിക്കിം. 6,000 അടിയിലധികം ഉയരമുള്ള വടക്കൻ പർവ്വത ശൃംഖങ്ങൾ ടുന്ദ്ര എന്നറിയപ്പെടുന്ന ധ്രുവമേഖലാ മരുപ്രദേശങ്ങളാണ്. പർവ്വതത്തിന്റെ കുത്തനെയുള്ള ചരിവുകളിൽ മണ്ണിടിച്ചിൽ അതിസാധാരണമാണ്. 5,000 അടി ഉയരത്തിൽ നിന്ന് ഇടിഞ്ഞു വീണ സുദീർഘമായ ചാലുകൾ കാണാം. കുത്തനെയുള്ള ചരിവിന്റെ ഭാഗമായ റോഡും പാലങ്ങളും ഇതിനൊപ്പം താഴ്വരയുടെ അഗാധതയിലേക്ക് അടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണാം. മഴ കൊണ്ടും മഞ്ഞുരുകുന്നതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. റോഡുകൾ അടർന്നു പോകുന്നതും വളരെ സാധാരണമാണ്. ആർമിയുടെ മേൽനോട്ടത്തിലാണ് റോഡുകൾ. എത്ര വലിയ കേടുപാടുകൾ സംഭവിച്ചാലും വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കകം ആർമിയും തദ്ദേശവാസികളും ചേർന്ന് യാത്രയ്ക്ക് പര്യാപ്തമാക്കുന്നത് സിക്കിമിലെ 4 ജില്ലകളിലും നേരിട്ടനുഭവിച്ചു. ആകാശത്ത് നിന്ന് ഭൂമിയിൽ നേരിട്ട് പതിക്കുന്നത് പോലെ, ഉയർന്ന മലമുടികളിൽ നിന്ന് താഴേക്കൊഴുകുന്ന വെള്ളിനാടെ പോലെ വെയിലിൽ തിളങ്ങുന്ന എണ്ണമറ്റ വെള്ളച്ചാട്ടങ്ങളും കണ്ണിന് വിരുന്നൊരുക്കും. സിക്കിമിന്റെ തൊട്ട തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായ പശ്ചിമബംഗാൾ സിക്കിമിലേക്കും ഭൂട്ടാനിലേക്കും നേപ്പാളിലേക്കും കരമാർഗം സഞ്ചരിക്കുന്നവർക്ക് ഒരു പൊതു കവാടമാണ്. പശ്ചിമബംഗാളിലെ ബാഗ്ദോഗ്രയിൽ വിമാനമിറങ്ങിയിട്ട് സിക്കിമിന്റെ തലസ്ഥാനത്തേക്ക് NH-10 ഇരുപുറവുമുള്ള ഹരിത സമൃദ്ധി ആസ്വദിച്ച് 125 കിലോമീറ്റർ യാത്ര, 1-4 മണിക്കൂർ. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ജൽപ്യാഗുരിയാണ്. അവിടെ നിന്നും ഗ്യാങ്ടോക്കിലെത്താൻ 156 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. ഏതാണ്ട് 5 മണിക്കൂറോളം സമയം. 13,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന താൻകു താഴ്വരയാണ് ലാച്ചനും ഗുരുദോങ്മാറിനും ഇടയ്ക്കുള്ള ഗ്രാമം. ഒക്ടോബറിൽ താൻകു താഴ്വരയെ മഞ്ഞുപാളികൾ മൂടി തുടങ്ങിയിരുന്നു. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ താഴ്വരയിലൂടെ സിക്കിമിന്റെ സൌഭാഗ്യമായ തീസ്താ നദി ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മാർച്ച് വരെ താൻകു മഞ്ഞിന്റെ കട്ടിക്കമ്പിളി പുതച്ചുകിടക്കുമെന്ന് ഞങ്ങളുടെ സിക്കിംകാരനായ ഡ്രൈവർ പവൻ സുബ്ബ പറഞ്ഞു. പക്ഷേ മെയ് മാസമാകുമ്പോഴേക്കും കഥയാകെ മാറും. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പ്രകൃതിയിലെ ഇന്ദ്രജാലക്കാരൻ ഒരു മാന്ത്രിക പീലിയൊഴിഞ്ഞു. പൂക്കൾ കൊണ്ട് അവിടമാകെ നിറങ്ങളുടെ ഒരു അത്ഭുത ലോകം തീർക്കുമത്രേ. അവിടുത്തെ ചെറിയ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ചൂട് നൂഡിൽസാണ് ഗുരുദ്വങ്മാറിലെ കൊടും തണുപ്പിലേക്ക് ഇറങ്ങാൻ സഞ്ചാരികൾക്കുള്ള ഒരു തയ്യാറെടുപ്പ്. ഹോട്ടലിന്റെ ഇടുങ്ങിയ മുറിയുടെ മധ്യത്തിൽ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയ പുകക്കുഴലുള്ള ഒരു പ്രത്യേകതരം വിറക് ചൂളയുണ്ട്. ചായ തിളയ്ക്കുന്നതുവരെ ചുറ്റുമിരിക്കുന്ന സഞ്ചാരികൾക്ക് ചെറിയ ആശ്വാസത്തിന്റെ ചൂട് നൽകും. ഇത്ര വലിയ തണുപ്പിലും ഈ തടാകത്തിലെ ജലം ഐസായി മാറാത്തതിനെ കുറിച്ച് തർക്കവിഷയമായ പല പുരാവൃത്തങ്ങളും കേട്ടു. ടിബറ്റിൽ ബുദ്ധമതം സ്ഥാപിച്ച റിംബോച എന്നറിയപ്പെടുന്ന ഗുരു പത്മസംഭവ ടിബറ്റിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ അവിടുത്തെ ഗോത്രവർഗക്കാർ തണുപ്പ് കാലത്ത് ജലം നൽകണമെന്ന് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം തന്റെ കൈകൊണ്ട് ജലത്തിൽ സ്പർശിച്ചത് മുതലാണ് എന്നൊരു പക്ഷം. ഇതേ കഥയുടെ മറ്റൊരു പാഠഭേദം 15-ാം നൂറ്റാണ്ടിൽ ഈ വഴി വന്ന സിക്ക് ഗുരുവായ ഗുരു നാനാക്ക് അദ്ദേഹത്തിന്റെ വടി കൊണ്ട് സ്പർശിച്ചത് മൂലമാണെന്നാണ്. അതെന്തായാലും ഒരു അമൂല്യ തീർത്ഥമായി സഞ്ചാരികളിൽ പലരും അവിടെ നിന്നും ഓരോ കുപ്പി വെള്ളവുമായി മടങ്ങുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഇത്രയും ഉയർന്ന പ്രദേശത്ത് ഓക്സിജൻ കുറവായിരിക്കുമല്ലോ എന്ന് മനസ്സിൽ തോന്നിയ സാമാന്യ യുക്തി ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. 10 ദിവസത്തെ ഞങ്ങളുടെ സിക്കിം ടൂർ ചാർട്ട് ചെയ്ത സുഹൃത്തിന്റെ മകൾ ശ്രീകുട്ടിക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടപ്പോൾ മലയാളിയായ ഗോപകുമാർ എന്ന ഒരു ആർമി ഉദ്യോഗസ്ഥൻ സഹായത്തിനെത്തിയത് മറക്കാൻ കഴിയില്ല. തിരികെ പോരുമ്പോൾ തൊട്ടടുത്ത പട്ടാള ക്യാമ്പിൽ വെച്ച് ഓക്സിജൻ തന്നപ്പോഴാണ് എനിക്കും ശ്വാസം നേരെയായത്. അതിർത്തിയിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഗുരുദ്വങ്മാറിലേക്കുള്ള വഴിയിൽ നിരവധി പട്ടാള ക്യാമ്പുകൾ കണ്ടു. ആ കൊടും തണുപ്പിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ജാഗരൂകരായി നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാർ.